SBS is Australia's most trusted multilingual broadcaster. Our listeners are loyal, highly engaged, and have supported countless local businesses. We offer advertising packages for businesses of all sizes. Our experienced sales team will guide you through the process of owning a great campaign. Bring your own ad or have our production team make you something in one of our 68 languages. Start the conversation with your new audience today. Email sales@sbs.com.au.
രാജ്യാന്തര വിദ്യാർത്ഥികൾ ഉന്നത വിദ്യാഭ്യാസത്തിനായി തിരഞ്ഞെടുക്കുന്ന രാജ്യങ്ങളുടെ പട്ടികയിൽ ഓസ്ട്രേലിയ ഏറെക്കാലമായി മുന്നിൽ നിൽക്കുന്നു. എന്നാൽ അടുത്തിടെ ഓസ്ട്രേലിയ സ്വീകരിച്ചിരിക്കുന്ന കർശന നടപടികൾ ഇതിനെ ബാധിക്കുന്നതായാണ് പല റിപ്പോർട്ടുകളിലും ചൂണ്ടിക്കാട്ടുന്നത്. ഓസ്ട്രേലിയ പോസ്റ്റ് സ്റ്റഡി വർക്ക് വിസയിൽ പുതിയ പ്രായപരിധി ഏർപ്പെടുത്തിയത് ഒരു ഉദാഹരണമാണ്. പ്രായപരിധി 50 നിന്ന് 35 വയസ്സായി കുറയ്ക്കാനുള്ള ഉദ്ദേശം ഒട്ടേറെ പേരെ ബാധിക്കുമെന്നാണ് കരുതുന്നത്. രാജ്യാന്തര വിദ്യാർത്ഥികൾക്ക് ബാധകമായ സാമ്പത്തിക വ്യവസ്ഥകളിൽ അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ റിക്വയർമെൻസിൽ ആവശ്യമായ സേവിങ്സ് തുകയിലും മാറ്റം വരുത്തിയതായി അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതിന്റെ വിശദാംശങ്ങളാണ് ഇന്ന് പരിശോധിക്കുന്നത്. ബ്രിസ്ബനിൽ ടി എൻ ലോയേഴ്സ് ആൻഡ് ഇമിഗ്രേഷൻ കൺസൾട്ടൻസിൽ മൈഗ്രേഷൻ ലോയറായ പ്രതാപ് ലക്ഷ്മണൻ വിശദീകരിക്കുന്നു. എസ് ബി എസ് മലയാളം പോഡ്കാസ്റ്റുമായി ഡെലിസ് പോൾ.
നമസ്കാരം പ്രതാപ് ലക്ഷ്മണൻ, എസ് ബി എസ് റേഡിയോ മലയാളത്തിലേക്ക് സ്വാഗതം.
നമസ്കാരം ഡെലിസ്.
ഓസ്ട്രേലിയയിലേക്കുള്ള രാജ്യാന്തര വിദ്യാർത്ഥികളുടെ വരവുമായി ബന്ധപ്പെട്ടുള്ള പല റിപ്പോർട്ടുകളും എസ് ബി എസ് മലയാളത്തിൽ നൽകിയിരുന്നു. ഏറെക്കാലം മുൻപ് വരവ് എളുപ്പമാക്കാനുള്ള സാധ്യതകളെ കുറിച്ചുള്ള റിപ്പോർട്ടുകൾ നൽകിയിരുന്നു. എന്നാൽ അടുത്തിടെയായി രാജ്യാന്തര വിദ്യാർത്ഥികൾക്ക് സാഹചര്യങ്ങൾ കൂടുതൽ കഠിനമാകുന്നതായിട്ടാണ് കാണുന്നത്. സാമ്പത്തിക മാനദണ്ഡങ്ങൾ അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ റിക്വയർമെന്റ്സ് കഠിനമാക്കിയിട്ടുണ്ട്. എന്താണ് പുതിയ മാറ്റങ്ങൾ?
ഡെലിസ്, ഇത് നമ്മുടെ പുതിയ സ്റ്റുഡന്റ് വിസ റെജീം ഈ കഴിഞ്ഞ March 23 മുതൽ പ്രാവർത്തികമാക്കി തുടങ്ങിയതിന്റെ ഭാഗമായിട്ടുള്ള ചേഞ്ചസ് ആണ് ഫിനാൻഷ്യൽ റിക്വയർമെന്റ്സിലും കണ്ടുവരുന്നത്. അപ്പോൾ മുമ്പ് സ്റ്റുഡന്റ് വിസ ലഭിക്കുന്നതിന് നമ്മൾ GT അഥവാ ജെന്യുവിൻ ടെമ്പററി എൻട്രന്റ് എന്ന ക്രൈറ്റീരിയ ആയിരുന്നു പാസ് ആകേണ്ടിയിരുന്നു എങ്കിൽ, ഇപ്പോൾ അത് മാറ്റിയിട്ട് ജെന്യുവിൻ സ്റ്റുഡന്റ് ടെസ്റ്റ് എന്നുള്ള രീതിയിൽ GST എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ഒരു പ്രക്രിയയാണ് ഇപ്പോൾ ഡിപ്പാർട്ട്മെന്റ് അവലംബിച്ചിരിക്കുന്നത്. മുമ്പ് നമുക്ക് സ്റ്റുഡന്റ് വിസയിൽ വരുന്നവർക്ക് അവരെ തിരിച്ചു പോകും, കോഴ്സ് കഴിഞ്ഞാൽ തിരിച്ചു പോകും എന്ന് ഉറപ്പാക്കണമായിരുന്നുവെങ്കിൽ, ഇപ്പോൾ അതില്ല. നിങ്ങൾക്ക് മൈഗ്രേഷനുള്ള സാധ്യതകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ തൊഴിൽ വിസയ്ക്കുള്ള സാധ്യതകൾ ഉണ്ടെങ്കിൽ അതും പരിഗണിക്കാം. അതിനകത്ത് അത് വിസ കിട്ടുന്നതിന് ഒരു തടസ്സമല്ല എന്നുള്ളതാണ് പുതിയ സ്റ്റുഡന്റ് വിസ റെജീമിന്റെ ഒരു കാതലായിട്ടുള്ള വശം. പിന്നെ അതിന്റെ അനുരൂപമായിട്ട് തന്നെയാണ് ഈ ഫിനാൻഷ്യൽ റിക്വയർമെന്റ്സിൽ മാറ്റങ്ങൾ വരുത്തിയിരിക്കുന്നത്. മുമ്പ് സ്റ്റുഡന്റ് വിസ ലഭിക്കുന്നതിന് ആവശ്യമായിരുന്ന അതേ ഘടകങ്ങൾ തന്നെയാണ്, അതേ ഫാക്ടേഴ്സും അതേ ക്രൈറ്റീരിയയും തന്നെയാണ്. പക്ഷേ വളരെ കർശനമായിട്ടുള്ള പരിശോധന അത്തരം കാര്യങ്ങളിൽ വരുത്തുന്നു എന്നുള്ളതാണ്. നിലവില് ഈ March 23 ശേഷം ഒരു വിദ്യാർത്ഥിക്ക് ഓസ്ട്രേലിയയിലോട്ട് ഏതെങ്കിലും ഒരു കോഴ്സ് ചെയ്തു വരണം എന്നുണ്ട് എന്നുണ്ടെന്നുണ്ടെങ്കിൽ അവരെ ഓസ്ട്രേലിയയിൽ വരുവാൻ സാധ്യതയുള്ള ദിവസം മുതൽ ഏതാണ്ട് 12 ഒരു വർഷത്തേക്കുള്ള ചിലവ്, പിന്നെ ഒരു വർഷക്കാലത്തേക്കുള്ള കോഴ്സ് ഫീസ്, കോഴ്സ് കഴിഞ്ഞതിന് ശേഷം തിരിച്ച് ഓസ്ട്രേലിയയിലേക്ക് വരുന്നതിനും തിരിച്ചു പോകുന്നതിനുമുള്ള വിമാനയാത്രക്കൂലി, പാർട്ണർ ഉണ്ടെന്നുണ്ടെങ്കിൽ പാർട്ണറുടെ ചെലവ്, പാർട്ണറുടെ തിരിച്ചു വരുന്നതിനും പോകുന്നതിനുമുള്ള വിമാനക്കൂലി, അതുപോലെ കൊച്ചുങ്ങളുണ്ടെങ്കിൽ കൊച്ചുങ്ങളുടെ കാര്യത്തിലും ഈ തരത്തിലുള്ള 12 നിൽക്കുന്നതിനുള്ള ചെലവും തിരിച്ച് വിമാനത്തിൽ തിരിച്ചുള്ള വിമാനക്കൂലിയും എല്ലാം കണക്കാക്കിക്കൊണ്ടാണ് പുതിയ ഫിനാൻഷ്യൽ റിക്വയർമെന്റ്സ് ഗവൺമെന്റ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അപ്പോൾ പുതിയ ഫിനാൻഷ്യൽ കപ്പാസിറ്റി റിക്വയർമെന്റ്സ് അനുസരിച്ച് മെയ് മാസം മുതൽ ഇന്ന് അപേക്ഷിക്കുന്ന ഒരു അപേക്ഷകനാണെങ്കിൽ പ്രൈമറി ആപ്ലിക്കന്റ് കാണിക്കേണ്ടത് ഒരു വർഷത്തേക്കുള്ള ചെലവ് ഓസ്ട്രേലിയൻ $29,710. അവരുടെ പാർട്ണർ ഉണ്ട് എന്നുണ്ടെങ്കിൽ പാർട്ണറുടെ കൃത്യമായിട്ട് കാണിക്കേണ്ടത് ഓസ്ട്രേലിയൻ $11,394. ഡിപ്പെൻഡന്റ് ചൈൽഡ് ഉണ്ടെങ്കിൽ ഓസ്ട്രേലിയൻ $4,449. 5 കൂടുതലുള്ള കുട്ടിയാണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ ആനുവൽ സ്കൂൾ കോസ്റ്റ് എന്ന നിലയിൽ $13,502 കാണിക്കണം. തിരിച്ചു പോകുന്നതിനുള്ള വിമാനക്കൂലി പുറത്തുനിന്നുള്ളവരാണെങ്കിൽ $2,000 വെച്ച് ഓരോ ആൾക്കും നമ്മൾ അധികമായിട്ട് ഇതിന്റെ ഫിനാൻഷ്യൽ കപ്പാസിറ്റി റിക്വയർമെന്റ് കാണിക്കേണ്ടതുണ്ട്.
പ്രതാപ് ലക്ഷ്മണൻ, ഫൈനാൻഷ്യൽ റിക്വയർമെന്റ്സ് സംബന്ധിച്ച് കൂടുതൽ വ്യക്തത ലഭിക്കുന്നതിനായി ആപ്ലിക്കന്റ് എത്രമാത്രം കാണിക്കണം, ഇത് ആർക്ക് സ്പോൺസർ ചെയ്യാം എന്നത് സംബന്ധിച്ച് കൂടുതൽ ഒരു വ്യക്തത നൽകാൻ കഴിയും?
ഫിനാൻഷ്യൽ കപ്പാസിറ്റി റിക്വയർമെന്റ് നിലവിലുള്ള നിയമം അനുസരിച്ച് ഒന്നുകിൽ ആപ്ലിക്കന്റിന് കാണിക്കാം, അതല്ലെങ്കിൽ ആപ്ലിക്കന്റിന്റെ സ്പൗസിന് കാണിക്കാം, അതല്ലെങ്കിൽ ആപ്ലിക്കന്റിന്റെ മാതാപിതാക്കൾക്ക്. ഒരിക്കലും സ്പൗസിന്റെ മാതാപിതാക്കൾക്ക് കാണിക്കാൻ പറ്റത്തില്ല, ആപ്ലിക്കന്റിന്റെ മാതാപിതാക്കൾക്ക് കാണിക്കുവാൻ കഴിയും. അപ്പോൾ ആ അതിനകത്ത് ഒന്നുകിൽ ബാങ്ക് ലോൺ എന്നുള്ള രീതിയിൽ കാണിക്കാം, അതല്ല എന്നുണ്ടെന്നെങ്കിൽ ബാങ്ക് ഡെപ്പോസിറ്റ് എന്നുള്ള രീതിയിൽ കാണിക്കാം. ഇപ്പൊ യൂണിവേഴ്സിറ്റിയിൽ നിന്നോ അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ സ്കോളർഷിപ്പ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഇതിന് ബാധകമല്ല, അത് പ്രത്യേക രീതിയിലായിരിക്കും കണക്കാക്കുന്നത്. അതേസമയം ഒരു വ്യക്തി എന്നുള്ള നിലയിൽ നമ്മൾ സ്കൂൾ സ്റ്റുഡന്റ് വിസയ്ക്ക് അപേക്ഷിക്കുമ്പോൾ ഒന്നുകിൽ ആ ആപ്ലിക്കന്റ് കാണിക്കണം, അതല്ലെങ്കിൽ ആപ്ലിക്കന്റിന്റെ സ്പൗസിന് കാണിക്കാം, അഥവാ പാർട്ണർക്ക് കാണിക്കാം, അതല്ലെങ്കിൽ ആപ്ലിക്കന്റിന്റെ പേരൻസിന്. ഒരിക്കലും പേരൻസ് ഇൻലാക്ക് കാണിക്കാൻ കഴിയില്ല. അതിപ്പോ അത് രണ്ട് തരത്തിലാണ് ഞാൻ ഈ സൂചിപ്പിച്ച കൂട്ട്, ഒന്നുകിൽ ബാങ്ക് ഡെപ്പോസിറ്റ് ആയിട്ട് കാണിക്കാം, അതല്ലെങ്കിൽ ബാങ്കിൽ നിന്നുള്ള എഡ്യൂക്കേഷൻ ലോൺ ആയിട്ട് കാണിക്കാം. ബാങ്കിൽ നിന്നുള്ള എഡ്യൂക്കേഷൻ ലോൺ ആയിട്ട് കാണിക്കുമ്പോൾ നിശ്ചയമായിട്ടും ഈ ആപ്ലിക്കന്റിന് ആ തുക ഓസ്ട്രേലിയയിൽ ആക്സസ് ചെയ്യുവാൻ ഉപയോഗിക്കുവാൻ കഴിയുന്നുവെന്ന് നിശ്ചയമായിട്ട് ഉറപ്പാക്കേണ്ടതുണ്ട്. പിന്നെ ആനുവൽ ഇൻകം. ആനുവൽ ഇൻകം എന്ന് പറയുന്നത് ആപ്ലിക്കന്റിനോ അല്ലെങ്കിൽ ആപ്ലിക്കന്റിന്റെ പാർട്ണർക്കോ അതല്ലെങ്കിൽ ആപ്ലിക്കന്റിന്റെ മാതാപിതാക്കൾക്കോ കാണിക്കാൻ പറ്റുന്നത്. അങ്ങനെ കാണിക്കുകയാണെങ്കിൽ അവർക്ക് ഒരു വർഷത്തിൽ ഓസ്ട്രേലിയൻ ഡോളർ $70,465 വരുമാനം ആപ്ലിക്കന്റിനോ പാർട്ണർക്കോ അല്ലെങ്കിൽ പേരൻസിനോ ഉണ്ട് എന്നുണ്ടെന്നുണ്ടെങ്കിൽ, ഇതിന് മുമ്പ് $74,465 മതിയായിരുന്നു എങ്കിൽ അതിപ്പോ പുതിയ നിയമം പുതിയ വ്യവസ്ഥ അനുസരിച്ച് അത് $87,856 ഉണ്ടായിരിക്കണം. അത് ഈ പറഞ്ഞ കൂട്ട് അത് കമ്പൈൻഡ് ആയിട്ട് വേണമെങ്കിൽ കാണിക്കാം. പേരൻസിന്റെ ആണെന്നുണ്ടെങ്കിൽ അത് കമ്പൈൻഡ് ആയിട്ട് കാണിക്കാം. അതേസമയം നിങ്ങളുടെ ആപ്ലിക്കേഷനിൽ ഒരു ഫാമിലി മെമ്പറോടി ഉൾപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഓസ്ട്രേലിയൻ ഡോളർ $102,500 വരുമാനം കാണിച്ചാൽ മാത്രമേ നമുക്ക് ആനുവൽ ഇൻകം ബേസ്ഡ് അടിസ്ഥാനത്തിൽ ഫിനാൻഷ്യൽ റിക്വയർമെന്റ് സാറ്റിസ്ഫൈഡ് ആവും. അതല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ബാങ്കിൽ നിന്നുള്ള ലോണാവാം അല്ലെങ്കിൽ ബാങ്കിൽ ഡെപ്പോസിറ്റ് ആവാം. ഈ രീതിയിലുള്ള രണ്ട് സ്ട്രീമിലായിട്ട് മാത്രമേ ഫിനാൻഷ്യൽ റിക്വയർമെന്റ് സാറ്റിസ്ഫൈഡ് ആവുകയുള്ളൂ.
ഓക്കെ, അപ്പൊ ഇതില് ഇത് കൂടാതെ ഇപ്പോൾ ഫൈനാൻഷ്യൽ റിക്വയർമെന്റിന് പുറമെ മറ്റെന്തെല്ലാം കാര്യങ്ങളാണ് അടുത്തിടെയായി കർശനമാക്കിയിരിക്കുന്നത്?
ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ജനറൽ ഞാൻ സൂചിപ്പിച്ച പോലെ ജെനുവിൻ ടെമ്പററി എൻട്രൻസ് ക്രൈറ്റീരിയയിൽ നിന്ന് ജനറൽ സ്റ്റുഡന്റ് ടെസ്റ്റ് എന്നുള്ള ഇതിലോട്ട് മാറ്റി. ഇപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു കോഴ്സ് കഴിഞ്ഞ് ഓസ്ട്രേലിയയിൽ നിൽക്കുന്നവർക്ക് തുടർന്ന് പെർമനന്റ് റെസിഡൻഷിപ്പിനോ അല്ലെന്നുണ്ടെങ്കിൽ തൊഴിൽ വിസയ്ക്കോ എംപ്ലോയർ സ്പോൺസേഡ് വിസയ്ക്കോ ഒക്കെ അപേക്ഷിക്കുവാനുള്ള ഒരു സാഹചര്യം ഒരുക്കിയിട്ടുണ്ട്. രണ്ട് .g ആപ്ലിക്കേഷൻസ് പലപ്പോഴും വരുന്നത് ഒഴിവാക്കുന്നതിന് വേണ്ടി സ്റ്റുഡന്റ് വിസ റെജീം വളരെ കർക്കശമാക്കി നടപ്പിലാക്കുകയാണ്. മൂന്ന്, ഏത് സ്ഥാപനത്തിൽ നിങ്ങൾ പഠിക്കുവാൻ വരുന്നു എന്നുള്ളതിനെ ആശ്രയിച്ചായിരിക്കും നിങ്ങളുടെ സ്റ്റുഡന്റ് വിസ പ്രോസസ്സ് ചെയ്യുന്നത്. ഏത് രാജ്യത്തു നിന്ന് വരുന്നു എന്നുള്ളതും ഒരു പ്രധാന ഘടകമാണ്. ശരിക്കും അതിനകത്തൊരു ട്രാൻസ്പെറൻസി ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമവും, ഒപ്പം അർഹതയുള്ള ഡിസേർവ്ഡ് കാൻഡിഡേറ്റ്സിന് സ്റ്റുഡൻസിന് പെർമനന്റ് റെസിഡൻഷിപ്പോ അല്ലെങ്കിൽ എംപ്ലോയർ സ്പോൺസർഷിപ്പ് വിസയോ ഒക്കെ കിട്ടുന്നതിനുള്ള ഒരു പാത്ത് വേ സ്റ്റുഡന്റ് വിസയിലൂടെ കിട്ടുന്നതിന് വേണ്ടിയുള്ള ഒരു ഇതാണ്.
ഇംഗ്ലീഷ് പരിജ്ഞാനത്തിലും കൂടുതൽ മാനദണ്ഡങ്ങളിൽ
ഇംഗ്ലീഷ് പരിജ്ഞാനത്തിൽ ചെറിയ ഒരു ഉയർച്ച വരുത്തിയിട്ടുണ്ട്. നിലവിലുള്ള 5.5 എന്നുള്ളത് 6 ആയിട്ട് ഓവറോൾ 6 ആയിട്ട് മാറ്റിയിട്ടുണ്ട്. 0.5 വ്യത്യാസം വരുത്തിയിട്ടുണ്ട് ഗ്രാജുവേറ്റ് ലെവൽ ഹയർ എഡ്യൂക്കേഷൻ സെക്ടറിൽ വരുത്തിയിട്ടുണ്ട്. അതിനനുസരിച്ച് തന്നെയാണ് മറ്റേ ഇംഗ്ലീഷ് യൂണിവേഴ്സിറ്റികളിൽ ഇംഗ്ലീഷ് ഫോർ അക്കാഡമിക് പർപ്പസസിന് വരുന്നവരുടെ ഇതിനകത്ത് ചെറിയ 0.5 വ്യത്യാസമാണ് വരുത്തിയിട്ടുള്ളത്. ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഫിനാൻഷ്യൽ റിക്വയർമെന്റ്സിലെ കപ്പാസിറ്റി റിക്വയർമെന്റ്സിലെ മാറ്റമാണ്. അത് വളരെ സ്ട്രിക്റ്റ് ആയിട്ട് ഡിപ്പാർട്ട്മെന്റ് സ്ക്രൂട്ടിനൈസ് ചെയ്യുന്നു.
വളരെയധികം നന്ദി പ്രതാപലക്ഷ്മണൻ, ഈ വിശദാംശങ്ങൾ SBS മലയാളത്തിന്റെ ശ്രോതാക്കൾക്കായി പങ്കുവച്ചതിന്
നന്ദി. ഡെലീസ്.
ഓസ്ട്രേലിയയിലേക്ക് എത്തുന്ന രാജ്യാന്തര വിദ്യാർത്ഥികൾക്ക് ബാധകമായ സാമ്പത്തിക വ്യവസ്ഥകളിലെ സേവിങ്സ് തുകയിലെ നിബന്ധനകളിൽ മാറ്റം നടപ്പിലാക്കുന്നതായി സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതിന്റെ വിശദാംശങ്ങളാണ് നമ്മൾ ഇതുവരെ കേട്ടത്. ബ്രിസ്ബനിൽ മൈഗ്രേഷൻ ലോയറായ പ്രതാപ് ലക്ഷ്മണനാണ് വിശദീകരിച്ചത്. ശ്രോതാക്കളുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക്, ഇത് പൊതുവായിട്ടുള്ള നിർദ്ദേശങ്ങൾ മാത്രമാണ്. നിങ്ങളുടെ വ്യക്തിപരമായിട്ടുള്ള സാഹചര്യങ്ങളെക്കുറിച്ചും മറ്റു സംശയങ്ങൾക്കുമായി അധികൃതരെ നേരിൽ ബന്ധപ്പെടേണ്ടതാണ്. സമാനമായിട്ടുള്ള പോഡ്കാസ്റ്റുകൾ SBS മലയാളത്തിന്റെ വെബ്സൈറ്റിൽ നിന്നും ഫേസ്ബുക്ക് പേജിൽ നിന്നും കേൾക്കാം. കൂടാതെ SBS ഓഡിയോ ആപ്പ്, ആപ്പിൾ പോഡ്കാസ്റ്റ്, സ്പോട്ടിഫൈ എന്നിവയിലും കേൾക്കാവുന്നതാണ്. ഇന്നത്തെ പോഡ്കാസ്റ്റ് അവതരിപ്പിച്ചത് ഡെലിസ് പോൾ.
Why do people want to be at work? To feel heard, appreciated, part of something, and to know there's a career path for everyone.
Inclusive workplaces are linked to increased innovation, productivity, and employee satisfaction. Make your organization a place where people want to be. For inclusion and diversity training, visit inclusion-program.com.au.